2020 June 22 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. പ്രവാസികൾ അടച്ച കോടാനുകോടികൾ എവിടെ? അഡ്വക്കേറ്റ് NS ജ്യോതികുമാർ എഴുതിയ ലേഖനം. 1983 ഇന്ത്യൻ കുടിയേറ്റ നിയമം സമഗ്രമായി പരിഷ്കരിച്ചത്. എമിഗ്രേഷൻ ആക്ട് 1983. ആ നിയമപ്രകാരം വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന വിദ്യാസമ്പന്നരല്ലാത്ത ആളുകൾ ഏത് രാജ്യത്താണോ പോകുന്നത്, ആ രാജ്യത്തേക്കുള്ള ഒറ്റവഴി ടിക്കറ്റിന്റെ പൈസ എമിഗ്രേഷൻ ഓഫീസുകളിൽ അടയ്ക്കണമായിരുന്നു. അത് 1,850 രൂപ മുതൽ 4,200 രൂപ വരെ രാജ്യങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ടായിരുന്നു. 3 വർഷത്തിന് ശേഷം ഈ തുക ആവശ്യപ്പെടുന്നവർക്ക് മടക്കി കൊടുക്കുമെന്നായിരുന്നു നിയമം. ഇതിന്റെ രസീത് ഒരു തുണ്ടുകടലാസായിരുന്നു. മിക്കവരുടെയും കയ്യിൽ നിന്ന് ഈ രസീത് നഷ്ടപ്പെട്ടു. ഭൂരിപക്ഷം പേരും ഈ പണം തിരികെ വാങ്ങിയില്ല. അഥവാ ഈ രസീത് കൈവശമുള്ളവർ അർഹതപ്പെട്ട പണം തിരികെ വാങ്ങാനായി ഓഫീസിനെ സമീപിച്ചപ്പോൾ നൂലാമാല കാരണം പല പ്രാവശ്യം നടക്കേണ്ടതിനാൽ പണം ഉപേക്ഷിച്ചവരാണ് ഏറെയും. മലയാളിയായ ഒരാൾ ബോംബെയിലാണ് അടച്ചതെങ്കിൽ അയാൾ ബോംബെ ഓഫീസിൽ പല പ്രാവശ്യം പോകണമായിരുന്നു. 1983 മുതൽ 2003 വരെ ഈ നിയമം നിലനിന്നു. ഇതിനിടയിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, ബിരുദം ഇല്ലാത്തവർ ഇന്ത്യ വിട്ടു. അവർ അടച്ച പണം എത്രയോ കോടി വരും. 2007 അന്നത്തെ മഞ്ചേരി പാർലമെന്റ് അംഗമായിരുന്ന TK ഹംസ ഈ ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ചു. പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന വയലാർ രവി കൊടുത്ത വ്യക്തതയില്ലാത്ത മറുപടിയിൽ ആ പണം ഏകദേശം 20,000 കോടി വരുമെന്നാണ് പറഞ്ഞത്. 2007 20,000 കോടിയാണെങ്കിൽ ഈ 13 വർഷം കൊണ്ട് പലിശയും കൂട്ടി 50,000 കോടിയിൽ അധികം ഉണ്ടാകില്ലേ? ഓരോ എമിഗ്രേഷൻ ഓഫീസിലേക്കും പണം കെട്ടിയിട്ടുള്ളത് വ്യക്തികളായതുകൊണ്ട് ആ പണം വ്യക്തികളുടെ അക്കൌണ്ടിൽ തന്നെയാണെന്നും ഗവൺമെന്റിന് ഇതിൽ ഇടപെടാൻ കഴിയില്ലെന്നും ഒരു വാദമുണ്ട്. അങ്ങനെയെങ്കിൽ എമിഗ്രേഷൻ ഓഫീസ് വഴി ഈ പണം അടച്ച പൊതുമേഖലാ ബാങ്കുകളിൽ ഈ പൈസ കെട്ടിക്കിടക്കുകയല്ലേ? ആ പൈസ തിരിച്ചെടുക്കാനും മറ്റ് പ്രവാസി ക്ഷേമ പ്രവർത്തനത്തിനും ഉപയോഗിക്കാനുമുള്ള നിയമം കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് എന്തിന് മടിക്കണം? ഇനിയും അഥവാ ഏതെങ്കിലും വ്യക്തികൾ തങ്ങളുടെ കൈവശമുള്ള രേഖയുമായി കോടതിയെ സമീപിച്ചാൽ അത് നേരിടാൻ കൂടി പാകത്തിൽ നിയമമുണ്ടാക്കാൻ ഗവൺമെന്റിന് കഴിയുമല്ലോ. 2003 October 1 മുതൽ 1983 നിയമത്തിൽ മാറ്റമുണ്ടായി. പ്രവാസി ഭാരതീയ ഭീമാ യോജന എന്ന ഇൻഷുറൻസ് ഓരോ പ്രവാസിയും എടുക്കണമെന്നും സർവീസ് ചാർജായി 200 രൂപ മാത്രം അടച്ചാൽ മതിയെന്നുമായ ചട്ടം. അതായത് 25/11/2003 വരെ ഒരു വശത്തേക്കുള്ള ടിക്കറ്റ് പണം അടയ്ക്കണമെന്ന നിയമം നിലവിലുണ്ടായിരുന്നു. 2007 പാർലമെന്റിൽ കിട്ടിയ കണക്കനുസരിച്ച് ഇപ്പോൾ 50,000 കോടി വരുമെന്ന് ഊഹിക്കാമെങ്കിലും ഈ വിഷയത്തിൽ പഠനം നടത്തിയിട്ടുള്ള ചിലർ അനൌദ്യോഗികമായി പറയുന്നത് 1,00,000 കോടിയിലധികം വരുമെന്നാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട്, ഇന്ത്യൻ പ്രവാസികളുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന സംവിധാനം നിലവിൽ വന്നത് 2009. ദുരിതത്തിലാകുന്ന പ്രവാസികൾക്ക് ആശ്വാസമാകാൻ വേണ്ടി അടിയന്തര ഘട്ടങ്ങളിൽ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സമ്പൂർണമായ പ്രവാസി ക്ഷേമത്തിനുവേണ്ടി സമഗ്രമായി വിഭാവനം ചെയ്ത സംവിധാനം. കോടാനുകോടി രൂപയാണ് ഈ അക്കൌണ്ടിൽ ഉള്ളത്. നിയമസഹായം, താൽക്കാലിക താമസമൊരുക്കൽ തുടങ്ങി ദേശീയ ആഘോഷങ്ങൾ വിദേശത്ത് നടത്താൻ വരെ ഒട്ടുമിക്ക പ്രവാസി ആവശ്യങ്ങളും പരിഗണിക്കുന്ന രീതിയിലാണ് ഇതിന്റെ രേഖകൾ. പക്ഷേ രേഖകൾ മാത്രമേ ഉള്ളൂ. ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന് പറഞ്ഞതുപോലെ, ലോകബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്വന്തം രാജ്യത്തേക്ക് ഏറ്റവും പണം അയക്കുന്നത് ഇന്ത്യക്കാരാണ്. പ്രവാസി ഇന്ത്യക്കാർ 2018 മാത്രം ഇന്ത്യയിലേക്ക് അയച്ചത് $80 ബില്യൺ, അതായത് 6,00,000 കോടി രൂപ. വന്ദേഭാരത് ദൌത്യം. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഗൾഫിൽ മരണനിരക്ക് വർദ്ധിച്ചപ്പോൾ മതിയായ ചികിത്സ കിട്ടുന്നില്ലെന്ന് പ്രവാസികൾ ആശങ്കപ്പെട്ടപ്പോൾ ആരംഭിച്ച ദൌത്യമാണ് വന്ദേഭാരത്. എന്നാൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന ഗൾഫ് മേഖലയിൽ നിന്ന് മിസൈലുകളും യുദ്ധവിമാനങ്ങളും മരുഭൂമിയുടെ ആകാശത്തെ കീറിമുറിച്ച 1990 നടത്തിയ ദൌത്യവുമായി ഒരു സാമ്യതയുമില്ല വന്ദേഭാരതിന്. 1990 ഇറാഖ് അധിനിവേശത്തിൽ ഭയചകിതരായ 180,000 ഇന്ത്യക്കാരെയാണ് VP സിംഗ് ഗവൺമെന്റ് ഇന്ത്യയിലെത്തിച്ചത്. മൊബൈൽ ഫോണോ ഇന്റർനെറ്റ് സൌകര്യങ്ങളോ ഇല്ലാത്ത കാലത്താണ് 10,000 ആളുകളെ ജോർദാന്റെ തലസ്ഥാനമായ അമാനിൽ കരമാർഗം കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പറന്നിറങ്ങിയ 100 വിമാനങ്ങളിലായി ഓരോ ഇന്ത്യൻ എയർപോർട്ടുകളിലേക്കും തീർത്തും സൌജന്യമായി കൊണ്ടുചെന്നാക്കിയത്. വന്ദേഭാരത് ഒരു സൌജന്യ സർവീസ് അല്ലെന്ന് മാത്രമല്ല, താരതമ്യേന ടിക്കറ്റ് ചാർജ് കൂടുതലുമാണ്. ഇപ്പോൾ 15,000 രൂപ മുതൽ 19,000 രൂപ വരെയാണ് വന്ദേഭാരത് ടിക്കറ്റ് നിരക്ക്. കഴിഞ്ഞ വർഷം ഈ ദിവസങ്ങളിൽ 7,000 രൂപ മുതൽ 10,000 രൂപ വരെയായിരുന്നു ആയിരുന്നു എന്ന് ഓർക്കുക. 3 ലക്ഷം പേരെ മടക്കിക്കൊണ്ടുവരുമ്പോൾ അവരുടെ ടിക്കറ്റ് സൌജന്യമാക്കിയാൽ 300 കോടി രൂപ മതിയാകും. നേരത്തെ സൂചിപ്പിച്ച 50,000 കോടിയോ അതിലധികമോ കെട്ടിക്കിടക്കുമ്പോൾ, വിദേശ വെൽഫെയർ ഫണ്ടിൽ കോടികൾ കിടക്കുമ്പോൾ ഇത്രയും അനീതി ഒരു ഗവൺമെന്റ് കാണിക്കുന്നതിന്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല.